ബാലഗോപാൽ, ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞു?
ബിജു, ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം 16-17 തീയതികളിൽ ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും പ്രധാനമായ 3 പ്രദേശങ്ങളിലുണ്ടായ ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ് എന്നിവിടങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കവും തുടർന്ന് അതേ തുടർന്നുണ്ടായ പ്രളയത്തിലും ഏതാണ്ട് 100,000 പേരായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത്. ഇവരെ വ്യോമമാർഗവും അതുപോലെ തന്നെ റോഡ് മാർഗവുമൊക്കെ ഇപ്പോൾ ഡെറാഡൂണിൽ എത്തിച്ചിട്ടുണ്ട്. റോഡ് മാർഗം, റോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ചില പ്രദേശങ്ങളിൽ ഈ ഏറ്റവും പ്രശ്നമുണ്ടായിരുന്ന ബദരിനാഥ്, കേദാർനാഥ്, ഹാർസിൽ, അതായത് ഗംഗോത്രിക്ക് സമീപമുള്ള ഹാർസിൽ എന്നിവിടങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്ത് ഗോൾച്ചറിലും അതുപോലെ തന്നെ ദറാസൂരിലും എത്തിച്ചിട്ടുണ്ട്. റോഡ് നന്നാക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ റോഡിന്റെ സഞ്ചാരയോഗ്യമാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവരെ ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് ഡെറാഡൂണിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞ ഈ ഓപ്പറേഷൻ. ഇത് ഔദ്യോഗികമായി അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ സമാപിക്കുന്നതായിരിക്കും. കാരണം നിലവിൽ സർക്കാരിന്റെ കയ്യിലുള്ള കണക്ക് പ്രകാരം 500 താഴെ ആൾക്കാരാണ് ഇപ്പോൾ ബദരിനാഥിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ ഗോൾച്ചറിൽ എത്തിക്കുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് അടുത്ത 10-15 ദിവസം കൂടി ഈ ഇവിടെ കാണും. കാരണം ഈ ഓപ്പറേഷൻ റാഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രക്ഷാപ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഇനി പുനരധിവാസ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്ലൈഡിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. അവരുടെ മൃതദേഹവും മറ്റും മണ്ണിലടിയിലാണെന്നുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ കൂറ്റൻ എക്സ്കവേറ്റേഴ്സ് ഈ ബദരി, കേദാർനാഥ്, ഗംഗോത്രി എന്നിവിടങ്ങളിൽ എത്തിക്കാൻ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് മണ്ണ് നീക്കി ഏതെങ്കിലും മൃതദേഹവും മറ്റും മണ്ണിന് അടിയിലുണ്ടെങ്കിൽ അതുകൂടി പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അത് ഇത് ഈ പ്രവർത്തനത്തിന്റെ 2 ഘട്ടമായിരിക്കും നടക്കുന്നത്.
ഇപ്പോൾ എവിടെയാണ് ബാലു ഉള്ളത്? അതുപോലെ തന്നെ അവിടത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ബാലു?
ഞാനിപ്പോൾ ഉള്ളത് ദറാസൂലാണ് ഉള്ളത്. ദറാസൂ ഇതിന്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ വളരെ കീൻ ആയിട്ടുള്ള, അതായത് കീ സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നേരിടേണ്ടി വന്നത് മഴയിൽ നിന്നാണ്. കാരണം ഉത്തരാഖണ്ഡില് വിട്ടുവിട്ടു പെയ്യുന്ന മഴ, ആ പെയ്യുന്ന മഴ തന്നെ വളരെ കനത്ത മഴയാണ് യാത്രയ്ക്ക് ഇടയിൽ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ മഴ വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി, പ്രത്യേകിച്ച് ഈ എയർലിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനം പൂർണ്ണമായി സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ നിർത്തിവെക്കുകയാണ് പതിവ്.
ബാലഗോപാൽ, ഇപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിലും അതുപോലെ റോഡ് മാർഗവും ബാലു യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താണ് അവിടെ കാണുന്ന ഒരു കാഴ്ച?
പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും ബീവത്സമായ കാഴ്ചകളായിരുന്നു ഈ ഉത്തരാഖണ്ഡിന്റെ പ്രളയ നടന്ന പ്രദേശങ്ങളിലൂടെയുള്ള, അതിന്റെ ഹൃദയഭൂമിയിലൂടെ നടക്കുമ്പോൾ കാണുവാൻ സാധിച്ചത്. കിലോമീറ്ററുകളോളം റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലാണ്. കാരണം റോഡിന്റെ അവശിഷ്ടം പോലുമില്ല. ഈ റോഡുകളൊക്കെ ഇപ്പോൾ വെറും പാറകളും അല്ലെങ്കിൽ ആ വഴികൾ തന്നെ മാറിപ്പോകുന്ന ഒരു തരത്തിലേക്കാണ്. ഗംഗയുടെ പല പ്രദേശങ്ങളിലും ഗംഗ വഴിമാറി ഒഴുകുന്ന കാഴ്ചയാണ് ഉള്ളത്. ചില പ്രദേശങ്ങളിൽ പാലങ്ങൾ പൂർണ്ണമായും തകരുകയുണ്ടായി. ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കരളിലിയിക്കുന്ന കാഴ്ച ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഏത് മനുഷ്യനെയും കരളിയിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഈ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനങ്ങൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. പലരും രാത്രി സ്വന്തം വീടുകളിൽ താമസിക്കാൻ ഭയക്കുന്നുണ്ട്. ഇത് ഉത്തരകാശിയിൽ വൈകിട്ട് ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു ഗ്രാമത്തിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആ ഗ്രാമത്തിലെ തന്നെ ഒരു സ്കൂളിന്റെ മൈതാനത്താണ് എത്തിയിരിക്കുന്നത്. അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ സ്കൂളിനുള്ളിൽ പോലും കഴിയാൻ പേടിയാണ്. കാരണം സ്കൂളിന് തൊട്ട് സമീപത്തൂടെയാണ് ഭഗീരഥ ഒഴുകുന്നത്. അതിന്റെ തൊട്ടടുത്തൊരു മലയുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് പോലും പരമാവധി ദൂരം പാലിച്ച് പ്ലേ ഗ്രൗണ്ടിലാണ് അവർ പാചകം ചെയ്യുന്നതും രാത്രി കിടക്കുന്നതും ഒക്കെ.
ബാലു, ഇതിനകത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പേരുടെ മരണവും മറ്റും ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യത്തിലൊരു അന്തിമ ചിത്രം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ?
ബിജു വ്യത്യസ്തമായ കണക്കുകളാണ് ഇക്കാര്യത്തിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1000-ൽ താഴെ പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ സിംഗും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നത്. പക്ഷേ ഉത്തരാഖണ്ഡ് സ്പീക്കർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഏതാണ്ട് 10,000-ത്തോളം പേർ മരിച്ചു എന്നതാണ്. നമ്മളുടെ യാത്രക്കിടയിൽ ഞാൻ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കിയാൽ തന്നെ മരണസംഖ്യ സർക്കാർ കേന്ദ്ര സർക്കാർ പറയുന്നതിലും എത്രയോ മടങ്ങ് അപ്പുറമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സൈനിക ഉദ്യോഗസ്ഥരുമായി മറ്റും സംസാരിക്കുമെന്ന് നടത്തിയ ആശയവിനിമയത്തിൽ അവർ നൽകുന്ന ഒരു ചിത്രം ഇതാണ്. ഏതാണ്ട് June 16-17 തീയതികളിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വൻ തോതിലാണ് ഈ പാറയും മറ്റും ഇടിഞ്ഞ് ജനങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഈ മണ്ണ് കയറിയത്. നിലവിൽ പല പ്രദേശങ്ങൾ, അതായത് ഗംഗോത്രിയിൽ 6-7 അടി പൊക്കത്തിൽ വരെ മണ്ണിടിഞ്ഞു വന്ന് പൊങ്ങുകയുണ്ടായി. ഇതിന്റെ അടിയിൽ വൻ തോതിലുള്ള ആൾക്കാർ കുടുങ്ങപ്പെട്ടിട്ടുണ്ട്. അവർ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇനി എക്സ്കവേറ്റേഴ്സും മറ്റും കൊണ്ടുവന്ന് ഈ മണ്ണ് നീക്കുമ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ലഭിക്കുക.
നന്ദി ബാലഗോപാൽ.